2024 March 23 ശനി. ഇന്ന് 1199 മീനം 10. വാർത്തകൾ വായിക്കുന്നത് ജി രവി. പൗരത്വ നിയമം ഭരണഘടനാ സംരക്ഷണ സമിതി റാലി നടത്തി. എന്ത് ത്യാഗം സഹിച്ചും പോരാടുമെന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസ് നിലപാടിൽ ആത്മാർത്ഥതയില്ലെന്ന് പൗരത്വ സംരക്ഷണ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി. മതനിരപേക്ഷതയെ തകർക്കുകയെന്ന RSSന്റെ വർഗീയ അജണ്ടയിലേക്ക് എത്താനുള്ള പാലമാണ് പൗരത്വ നിയമമെന്നും എന്ത് ത്യാഗം സഹിച്ചും LDF സർക്കാർ ഇതിനെതിരായ പോരാട്ടത്തിൻ്റെ മുൻനിരയിലുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനാ സംരക്ഷണ സമിതി നടത്തിയ പൗരത്വ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ജനതയെ രണ്ടാം തരം പൗരന്മാരാക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. ആദ്യം മുതൽ LDF ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ നിയമസഭയിൽ പ്രമേയം പാസാകുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന കോൺഗ്രസ് പിന്നീട് മാറി നിന്നു. ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. കേന്ദ്രനയം നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാനത്തിന് കഴിയുമോ എന്നാണ് ചോദിച്ചത്. കോഴിക്കോട് കടപ്പുറത്ത് പണ്ട് ഉപ്പ് കുറുക്കി സത്യാഗ്രഹം നടത്തുമ്പോൾ ഇതുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കെട്ടുകെട്ടിക്കാൻ കഴിയുമോ എന്ന് സാമ്രാജ്യത്വവാദികൾ കളിയാക്കിയതുപോലെയാണ് ഈ നിലപാടെന്നും പിണറായി വിജയൻ പറഞ്ഞു. 2003 വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിയിലാണ് അനധികൃത കുടിയേറ്റക്കാർ എന്ന പരാമർശം ആദ്യം ചേർത്തത്. എന്നാൽ ആരാണ് അനധികൃത കുടിയേറ്റക്കാർ എന്ന് അന്ന് നിർവചിച്ചില്ല. കുടിയേറ്റക്കാരെ മുസ്ലിം വിഭാഗമെന്നും അമുസ്ലിം വിഭാഗമെന്നും വിഭജിക്കുന്ന സംഘപരിവാർ നിലപാട് ഇന്ത്യ എന്ന ആശയത്തിനെതിരാണെന്നും പിണറായി പറഞ്ഞു. കേജ്രിവാൾ അറസ്റ്റ്, 3.5 മണിക്കൂർ വാദം, രാത്രി വിധി, കസ്റ്റഡി 28 വരെ. ഡൽഹി മുഖ്യമന്ത്രി മദ്യനയ അഴിമതിയുടെ സൂത്രധാരനെന്ന ED ഒരു ഘട്ടത്തിലും പ്രതിയല്ലെന്ന് കേജ്രിവാൾ. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ല. മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതിയിൽ 28 വരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തെ കസ്റ്റഡി റിമാൻഡ് ആവശ്യപ്പെട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അപേക്ഷയിൽ 3.5 മണിക്കൂറോളം വാദം കേട്ട പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ രാത്രി 8:30 കസ്റ്റഡി അനുവദിച്ച് വിധി പറഞ്ഞത്. കെജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകരായ അഭിഷേക് സിംഗ്വി, വിക്രം ചൗധരി, രമേശ് ഗുപ്ത എന്നിവരുടെ വിശദമായ വാദങ്ങൾക്ക് ഡൽഹി മുഖ്യമന്ത്രിയെ റിമാൻഡിൽ നിന്ന് സംരക്ഷിക്കാനായില്ല. മദ്യനയ അഴിമതി കേസിലെ മുഖ്യ സൂത്രധാരൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണെന്ന് ED കോടതിയിൽ വാദിച്ചു. ED വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിൻ്റെ വാദം അനുകൂല നയരൂപീകരണത്തിന് പ്രതിഫലമായി കെജ്രിവാൾ സൗത്ത് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന വ്യവസായ സംഘത്തിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടു. മദ്യനയ രൂപീകരണത്തിൽ കെജ്രിവാൾ നേരിട്ട് പങ്കാളിയായിരുന്നു. കോഴപ്പണം കൈകാര്യം ചെയ്യുന്നതിലും മുഖ്യമന്ത്രി ഇടപെട്ടു എന്നും ED ആരോപിച്ചു. അധിക്ഷേപം, മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു, സത്യഭാമയ്ക്കെതിരെ കേസ്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ. നർത്തകൻ RLV രാമകൃഷ്ണനെ ഉദ്ദേശിച്ച് യൂട്യൂബ് ചാനലിൽ കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുതെന്ന പരാമർശം നടത്തിയ നൃത്താധ്യാപിക സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി നിർദ്ദേശിച്ചു. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാടസ്വാമിയും പരാതി നൽകിയിരുന്നു. ഇതിനു പുറമെ 2022 സത്യഭാമയ്ക്കെതിരെ തിരുവനന്തപുരം കൻ്റോൺമെൻ്റ് പോലീസ് എടുത്ത സ്ത്രീധന പീഡന കേസും അന്വേഷിക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. സ്വർണവും പണവും ആവശ്യപ്പെട്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്ന മകൻ്റെ ഭാര്യയുടെ പരാതിയിലാണ് കേസെടുത്തത്. സത്യഭാമയെ പ്രതിയാക്കിയെങ്കിലും അന്വേഷണം വൈകാതെ നിലച്ചു. നിറത്തിന് മാർക്കില്ലെന്ന് വിദഗ്ധർ. നൃത്ത മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ നിറത്തിനോ സൗന്ദര്യത്തിനോ പ്രത്യേകം മാർക്കില്ലെന്ന് വിദഗ്ധർ പറയുന്നു. സത്യഭാമയുടെ വാദം തെറ്റാണെന്ന് സർവകലാശാല സ്കൂൾ മാനുവലുകളും വ്യക്തമാക്കുന്നു. സൂര്യനെ വലം വെച്ച് ജയന്തുമൂർത്തി. സൗരയൂഥത്തിലെ ഒരു ചിഹ്നഗ്രഹത്തിനു കൂടി ഇനി ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേര്. 2005 EX 296 എന്ന ചിഹ്നഗ്രഹം ആസ്ട്രോഫിസിസ്റ്റ് പ്രൊഫസർ ജയന്തുമൂർത്തിയുടെ പേരിൽ അറിയപ്പെടും. നാസ ന്യൂ ഹോറൈസൺ സയൻസ് ടീമിൻ്റെ ഭാഗമായി സൂര്യൻ്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ മാനിച്ചാണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ബഹുമതി. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ഈ ചിഹ്നഗ്രഹം 3.3 വർഷം കൊണ്ടാണ് സൂര്യനെ ഒരു തവണ വലയം വയ്ക്കുന്നത്. ബാംഗ്ലൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഓണററി പ്രൊഫസറാണ് ജയന്ത്മൂർത്തി. ഗാസയിൽ വെടിനിർത്തൽ, യു എൻ പ്രമേയം പരാജയപ്പെട്ടു. യു എസ് പിന്തുണച്ച പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. ഗാസയിൽ വെടിനിർത്തലിന് യു എസ് പിന്തുണയുള്ള പ്രമേയം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തതോടെ പരാജയപ്പെട്ടു. 12 ലക്ഷം പലസ്തീൻകാർ കഴിയുന്ന റഫ പട്ടണം ആക്രമിക്കാൻ ഇസ്രായേലിന് അനുമതി നൽകുന്നതാണ് പ്രമേയത്തിലെ ഭാഷയെന്ന് ആരോപിച്ചാണ് ഇരു രാജ്യങ്ങളും എതിർത്തത്. അതിനിടെ ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ ഗാസ സിറ്റിയിൽ ഒരു വീട്ടിലെ 10 പേരും കിഴക്കൻ റഫയിൽ ഒരു വീട്ടിലെ 8 പേരും കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ സൈനിക അതിക്രമം 5-ാം ദിവസത്തിലേക്ക് കടന്നു. 100-കണക്കിന് രോഗികളെയും അഭയാർത്ഥികളെയും ആരോഗ്യ പ്രവർത്തകരെയും ബലമായി ഒഴിപ്പിച്ചു. ആശുപത്രിയിൽ 100-കണക്കിന് ഹമാസുകാരെ കൊന്നെന്നും 500 പേരെ അറസ്റ്റ് ചെയ്തെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്നലെ ടെല്ലവീവിലെത്തി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. യുദ്ധം തുടങ്ങിയ ശേഷം ബ്ലിങ്കന്റെ 6-ാമത്തെ ഇസ്രായേൽ സന്ദർശനമാണ് ഇത്. അറബ് നേതാക്കളുമായി വ്യാഴാഴ്ച ബ്ലിങ്കൻ ചർച്ച നടത്തിയിരുന്നു. അതിനിടെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ തലവനും CIA തലവനുമായുള്ള കൂടിക്കാഴ്ച ഈജിപ്തിലെ കൈറോയിൽ ആരംഭിച്ചു. ഗാസയിൽ 5 വയസ്സിൽ താഴെയുള്ള 60% കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നുവെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ഡെട്രോസ് അഡാനം പറഞ്ഞു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 31,988 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഹമാസിനെ തോൽപ്പിക്കാനായി റഫയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ നേതൃത്വത്തോട് പറഞ്ഞത്. യു എസ് പിന്തുണയില്ലെങ്കിലും റഫ ആക്രമിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനെ അനുകൂലിക്കുന്നുവെങ്കിലും യു എസിൻ്റെ പ്രമേയം അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിച്ചതാണെന്നാണ് റഷ്യയും ചൈനയും ആരോപിച്ചത്. 6 ആഴ്ച വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനും സഹായ വിതരണത്തിനും ശുപാർശ ചെയ്യുന്ന പ്രമേയത്തെ 15-അംഗ രക്ഷാസമിതിയിൽ 11 രാജ്യങ്ങൾ പിന്തുണച്ചു. കടമെടുപ്പ് പരിധി, ഹർജിയിൽ വാദം പൂർത്തിയായി, അവകാശത്തിൽ അടിയുറച്ച് കേരളം. കേസ് വിധി പറയാൻ മാറ്റി. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന ഹർജിയിൽ വാദം പൂർത്തിയാക്കിയ സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി. നിയമപരമായി അർഹതപ്പെട്ടതാണ് ചോദിക്കുന്നതെന്ന് ആവർത്തിച്ച കേരളം അത് തള്ളാൻ കേന്ദ്രം ഉന്നയിക്കുന്ന കണക്കുകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ആരോപിച്ചു. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തിനെതിരെ കേന്ദ്രത്തിൻ്റെ നടപടി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും കേരളത്തിനായി അഭിഭാഷകൻ കപിൽ സിബൽ, സ്റ്റാൻഡിംഗ് കോൺസൽ CK ശശി എന്നിവർ വാദിച്ചു. വിഷയത്തിൽ രൂക്ഷമായ വാദപ്രതിവാദത്തിനാണ് ഇന്നലെയും കോടതി മുറിസാക്ഷിയായത്. വാദത്തിനിടെ കേന്ദ്രത്തിനെതിരെ സിബൽ രൂക്ഷ വിമർശനം ആവർത്തിച്ചു. കേരളത്തിൻ്റെ പരാതികൾ പരിശോധിക്കുമെന്ന് ജഡ്ജിമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ന്യായമായും കേരളത്തിന് കൂടുതൽ വായ്പയെടുക്കാൻ അനുമതി വേണമെന്നാവശ്യപ്പെടാവുന്നതാണെങ്കിലും അത് ചെയ്യുന്നില്ലെന്നും അടിയന്തര ആവശ്യമായ 10,000 കോടി രൂപ എടുക്കാനുള്ള അനുമതിയെ ആവശ്യപ്പെടുന്നുള്ളൂ എന്നും സിബൽ പറഞ്ഞു. എന്നാൽ കേരളത്തിൻ്റെ വാദങ്ങൾ തീർത്തും അടിസ്ഥാനമില്ലാത്തതാണെന്നായിരുന്നു കേന്ദ്ര നിലപാട്. കേരളത്തിൻ്റെ ആവശ്യത്തെ എതിർത്തുകൊണ്ട് പ്രത്യേക കുറിപ്പും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിട്ടരാമൻ കൈമാറി. അനുഭാവമില്ലാതെ ബെഞ്ച് അതൃപ്തി അറിയിച്ച സിബൽ. കവിതയുടെ ജാമ്യഹർജിയിൽ ഇടക്കാല ഉത്തരവില്ല. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത് കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതിനോട് അനുകൂലമായി പ്രതികരിക്കാതിരുന്ന സുപ്രീംകോടതി ബെഞ്ചിനു മുന്നിൽ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. കോടതിയുടെ ചരിത്രത്തിൽ ഈ കാലം സുവർണലിപികളിൽ എഴുതപ്പെടില്ലെന്ന് സിബൽ തുറന്നടിച്ചു. ശരി, നോക്കാമെന്നായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ പ്രതികരണം. ഡൽഹി മദ്യനയ കേസിലെ പ്രതിയും BRS നേതാവുമായ KVയ്ക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സിബൽ വാദമുന്നയിച്ചത്. കവിതയ്ക്ക് വേണ്ടി സമർപ്പിച്ച റിട്ട് ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ ബെഞ്ച് തുടക്കത്തിലെ വൈമനസ്യം അറിയിച്ചു. വിചാരണ കോടതിയെ സമീപിക്കാനും നിർദ്ദേശിച്ചു. അറസ്റ്റ്, പിന്നാലെ ഇലക്ട്രൽ ബോണ്ട്. മദ്യനയ കേസ് മാപ്പുസാക്ഷി വക 34 കോടി BJP. കമ്പനി ഡയറക്ടറുടെ അറസ്റ്റിന് പിന്നാലെ വാങ്ങിയത് 5 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ. ഹൈദരാബാദ് കേന്ദ്രമായ അരബിന്ദോ ഫാർമസിയുടെ ഡയറക്ടർ P ശരത് റെഡ്ഡി ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലാകുന്നത് 2022 നവംബർ 10. 5 ദിവസത്തിന് ശേഷം 1 കോടി രൂപ വീതം മൂല്യമുള്ള 5 ബോണ്ടുകൾ കമ്പനി വാങ്ങി. 6 ദിവസം കഴിഞ്ഞ് BJP ഈ ബോണ്ടുകൾ പണമാക്കി മാറ്റി. പിന്നാലെ കേസിൽ മാപ്പുസാക്ഷിയാകാനുള്ള റെഡ്ഡിയുടെ അപേക്ഷ കോടതി അംഗീകരിച്ചു. 5 മാസം കഴിഞ്ഞ് 25 കോടി രൂപയുടെ ബോണ്ടുകൾ കൂടി കമ്പനി വാങ്ങി. ഇപ്രകാരം അരബിന്ദോ ഫാർമ പലപ്പോഴായി BJP നൽകിയത് 34 കോടി രൂപ. ബി ആർ എസിനും ടി ഡി പിക്കും കൊടുത്തത് യഥാക്രമം 15 കോടിയും 2.5 കോടി രൂപയും. ആദ്യ പത്തിൽ 84% ബി ജെ പിയുടെ പെട്ടിയിൽ. ഇലക്ട്രൽ ബോണ്ട് വഴി ഉയർന്ന സംഭാവന നൽകിയ വ്യക്തികളിൽ ഭൂരിഭാഗവും പണം നൽകിയത് ബി ജെ പിക്ക്. ആദ്യ 5 സ്ഥാനത്തുള്ള വ്യക്തികളിൽ 4 പേരും ബി ജെ പിക്ക് മാത്രമാണ് നൽകിയത്. ആദ്യ 10 പേർ നൽകിയ ആകത്തുക 180.2 കോടി രൂപ. ഇതിൽ 84% എത്തിയത് ബി ജെ പിയുടെ പെട്ടിയിൽ. 1 കോടി രൂപ വീതമുള്ള ബോണ്ടുകൾ 60 വ്യക്തികളാണ് വാങ്ങിയത്. 353 കോടി രൂപയാണ് ബോണ്ടുകൾ വഴി ഇവർ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത്. ശുഭദിനം. നന്ദി.